السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂൽ സുന്ന എന്ന റിസാലയാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചുമാണ് വിശദീകരിച്ച് വരുന്നത്. ഏറ്റവും ഒടുവിലായി ഹൗദിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ച് തന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു, വൽ ഈമാനു ബിൽ ഹൗദി, ഹൗദിലുള്ള ഈമാൻ, ഹൗദിലും നമ്മൾ വിശ്വസിക്കുന്നു. ഹൗദിൽ വിശ്വസിക്കുക എന്നതും അഹ്ലു സുന്നയുടെ ലാസിമായ അല്ലെങ്കിൽ നിർബന്ധമായും ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസമാണ്. വഅന്ന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഹൗദുണ്ട്, അതിലും വിശ്വസിക്കേണ്ടതാകുന്നു. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, തെരിദു അലൈഹി ഉമ്മത്തുഹു, അദ്ദേഹത്തിന്റെ ഉമ്മത്ത് അതിലേക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വരുന്നതാണ്. അർലുഹു മിസ്ലു തൂലിഹി, അതിന്റെ വീതി, അതിന്റെ നീളം പോലെ തന്നെയാണ്. ഇത്രത്തോളം വീതിയുമുണ്ട്, നീളം പോലെ, നീളം അതിന്റെ നീട്ടം പോലെ തന്നെ അതിന് നീളവുമുണ്ട്, അതിന് വീതിയുമുണ്ട്. മസീറത്ത ഷഹരിൻ, ഒരു മാസത്തെ വഴിദൂരമാകുന്നു. ആനിയത്തുഹു കഅദദി നുജൂമിസ്സമായി, അതിലുള്ള പാത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെയാണ്. അലാമാ സഹത്ത് ബിഹി അൽ അഖ്ബാർ മിൻ ഗൈരി വജ്ഹിൻ, ഈ തരീഖിലൂടെ അല്ലാതെയും ഹദീസുകൾ, ഖബറുകൾ സഹീഹായി വന്നതുപോലെ അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളാണ് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഒന്ന്, ഇത് അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാരുടെ അസറുകൾ നമ്മൾ ഉദ്ധരിച്ചു. രണ്ടാമത് പറഞ്ഞത്, ഹൗലിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അത് മുത്തവാത്തിറായി വന്ന ഹദീസുകളാണ്. ഏതാണ്ട് 50-ൽ അധികം, ചില ആളുകൾ 70-ഓളം സഹാബികൾ വരെ, അത്രത്തോളം ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുത്തവാത്തിറായി വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടാമത് സൂചിപ്പിച്ചത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു, ഹൗല് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണോ, ഖാസാണോ, അതല്ല മറ്റുള്ള നബിമാർക്കും അതുണ്ടോ? അതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ഖാസാണ് എന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ പറയുന്നു ഖാസല്ല, മറ്റുള്ള നബിമാർക്കും അതുണ്ട്. അതിൽ ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള കാരണം തുർമുദിയുടെ റിപ്പോർട്ടാണ്. സമറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ സിഹത്ത്, അത് സഹീഹാണെന്ന് ചിലർ പറഞ്ഞു, അല്ല അത് ളഈഫാണെന്ന് മറ്റു ചിലരും പറഞ്ഞു. അത് സഹീഹാണെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു, ഹൗള് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ് അല്ല, അത് സഹീഹാണെന്ന് ആളുകൾ അങ്ങനെ പറഞ്ഞു. എന്നാൽ ആ ഹദീസ് ളഈഫാണെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു, ഹൗള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാസ് ആണ്. ആ വിഷയത്തിൽ ഇബ്നു ഹജർ നടത്തിയ ചർച്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഹൗലിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഈ വിഷയത്തിൽ ഈ തൊരീഖിലൂടെ അല്ലാതെയും ഹദീസുകൾ സഹീഹായി വന്നിട്ടുണ്ട് എന്നതാണ്, ഖബറുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഖബറുകൾ. ഒന്ന്, അന്ത്യനാളിൽ ഹൗലുണ്ട്. അതിന്റെ തെളിവുകളെ സംബന്ധിച്ചാണ്. ഒന്ന്, അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസാണ് ഹൗലിനുള്ള ഒരു ഹദീസായി പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത്, ഹദീസീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്, അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, ഞാൻ ആവശ്യപ്പെട്ടു, ഐ യശ്ഫഅ ലി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ. ഖാല അന ഫാഇലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് റളിയല്ലാഹു പറയണം, ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഖാല അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഅയ്നാ തുലുബുക യൗമൽ ഖിയാമത്തി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയെ, അന്ത്യനാളിൽ താങ്കളുടെ ശഫാഅത്ത് ഞാൻ ആവശ്യപ്പെടേണ്ടത് എവിടെ വെച്ചിട്ടാണ്? ഈ ഹദീസ് മുമ്പ് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മീസാനിന് തെളിവുദ്ധരിച്ചപ്പോ ഈ ഹദീസ് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിറാത്തിൽ വെച്ചുകൊണ്ട് നീ അത് ആവശ്യപ്പെട്ടോളൂ. അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, സിറാത്തിൽ വെച്ചുകൊണ്ട്, നാളെ അല്ലാഹു പരലോകത്തൊരു സിറാത്ത് സ്ഥാപിക്കുമെന്നുള്ളത് അഖീദയിൽപ്പെട്ടതാണ്. ആ സിറാത്തിൽ വെച്ചുകൊണ്ട് ശഫാഅത്ത് ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നത്. അവ സിറാത്തിൽ വെച്ച് കണ്ടിട്ടില്ലെങ്കിലോ? അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഅന ഇൻദൽ മീസാൻ, മീസാനിന്റെ അടുത്ത് വെച്ച് ചോദിച്ചോളൂ. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഇല്ലമൽ ഖതഅ ഇൻദൽ മീസാൻ, മീസാനിന്റെ അടുത്ത് വെച്ച് താങ്കളെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലോ റസൂലേ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന ഇൻദൽ ഹൗലി, ഞാൻ അവിടെ ഉണ്ടാകും, അനെ ഹൗലിന്റെ അടുത്തുണ്ടാവും. ഇത് അഹ്മദ് ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദി ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഇതാണ്, ഇതിൽ നമുക്കുള്ള തെളിവ്, നമുക്കുള്ള തെളിവ് ഹൗലി, ഞാൻ അവിടെ ഉണ്ടാകും, ഹൗലിന്റെ അടുത്ത് വെച്ച് നീ ആ ഷഫാഅത്ത് എന്നോട് ചോദിച്ചോളൂ. അപ്പൊ മൂന്ന് കാര്യങ്ങൾക്കുള്ള തെളിവ് ഹദീസിൽ വന്നു. ഒന്ന്, ശിറാത്തിനുള്ള തെളിവ്. രണ്ട്, മീസാനിനുള്ള തെളിവ്. മൂന്ന്, ഹൗലിനുള്ള തെളിവ്. ഇമാം അഹ്മദ്, ഇമാം തുർമുദി വരക്കിയ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് മീസാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ തെളിവുപിടിച്ചത് എന്താണ്? ഹൗലുണ്ട് നാളെ പരലോകത്ത്. ആ ഹൗലുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇതാണ്. ഇനി രണ്ടാമത്തെ ഹദീസ്, അനസ് റളിയല്ലാഹുവിൽ നിന്ന് തന്നെയുള്ള രണ്ടാമത്തെ ഹദീസ്. അതിൽ അതേപോലെ തന്നെ മറ്റു ചില റിവായത്തുകൾ വന്നിട്ടുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ വേറെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു തആല അൻഹു, ഇവരിലൂടെ വന്നിട്ടുള്ള ഒരു ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതൽഖൗന ബഅദി അസറ ഫസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗലി. ഇതാണ് ഹദീസ്. അതിലെ വേറെ ചില റിവായത്തുകളിൽ കാണാം, അൻസർ റളിയല്ലാഹുവിൽ നിന്നുള്ള റിവായത്തിൽ കാണാം, ഇന്നകും സതജിദൂന ബഅദി അസറ അസറതൻ ശദീദ فاصبروا حتى تلقوا الله ورسوله فاني فرطكم على الحوض. ذكر البخاري ദിർശം. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുദർ റളിയല്ലാഹു അൻഹു ദക്ക ബുഖാരി മുസ്ലിം പദരിച്ചിട്ടുള്ള ഹദീസാണ്. ഇങ്ങനെ പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കുള്ള തെളിവ് എന്താണ്? ഒന്ന് ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു, രണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഈ ഹദീസിലുള്ളതുണ്ട്, ഇന്നക്കും സതൽഖൗന വഅദി, തീർച്ചയായും എനിക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. അത്തറ അത്തറ, ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് ഭരണാധികാരികളുടെ ദുൽമുകളാണ്. വറസിലെ രിവായത്തുകളിൽ കാണാം, നിങ്ങൾ അവരെ വെറുക്കും, അവരിൽ നിന്ന് സംഭവിക്കുന്ന ദുൽമുകൾ, അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അത് വേറൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അത്തറ അത്തറ, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ അത്തരത്തുകൾ കാണും. അതുകൊണ്ട് ഫസ്ബിറോ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതാണെന്ത്? ഭരണാധികാരികൾക്കെതിരെ, ഇസ്ലാമിക രാജ്യത്തുള്ള ഒരു ഭരണാധികാരികൾക്കെതിരെ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം. അവരിൽ നിന്ന് മാസിയത്തുകൾ സംഭവിച്ചാലും അത് ക്ഷമിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നതിന് തെളിവുകൾ പിടിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള അസറത്തുകൾ കാണുമ്പോൾ? ഫസ്ബിറു, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. ഏതുവരെ? ഹത്താ തൽഖൗനി, നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് വരേക്കും നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. എവിടെ വെച്ച് നിങ്ങൾ എന്നെ കണ്ടുമുട്ടും? അലൽ ഹൗലി, എവിടെ വെച്ചിട്ടാ? ഹൗദിൽ വെച്ചിട്ട്. അപ്പൊ ഹൗദ് ഉണ്ടോ? അല്ലേ, ഹൗദ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ഹദീസ്. നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിലും അത് രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഇന്നക്കും സതജിദൂന ബഅദി അസറത്തൻ ശദീദ, അതിൽ നല്ല ശക്തമായ കഠിനമായ എന്താണ് അസറത്തുകൾ നിങ്ങൾ കാണും ഭരണാധികാരികളിൽ നിന്നും. ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഹത്താ തൽഖൗല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും കണ്ടുമുട്ടുന്നത് വരേക്കും. ഫഇന്നി ഫറത്തുക്കും, ഇതിൽ ഫറത്ത എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ വന്ന് നിൽക്കുന്നതിനാണ് പറ. ഹൗദിന്റെ വിശദീകരണങ്ങൾ വായിച്ചാലേ നമുക്കത് മനസ്സിലാവും. സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ഉണ്ടാവും, ഹൗദിന്റെ അടുത്തുണ്ടാവും, അതിന്റെ സമീപത്തുണ്ടാവും. അതാണ് ഫറത്ത, നേരത്തെ വന്ന് നിൽക്കുന്നതിനാണെന്ന് പറ. ഫറത്തുക്കും, ഫഇന്നി ഫറത്തുക്കും അലൽ ഹൗലി, ഞാൻ എവിടെ ഉണ്ടാവും? ഹൗദിന്റെ അടുത്ത് ഉണ്ടാവും. ഇതാണ് അൻസർ റളിയല്ലാഹുവിനോട് പറഞ്ഞത്. എന്ത്? ഹൗദിന്റെ അടുത്ത് വെച്ച് ആ ശഫാഅത്തിനൊക്കെ എന്നോട് ആവശ്യപ്പെടാം. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചതാണ്. ഇതാണ് രണ്ടാമത്തെ തെളിവ്. ഇങ്ങനെ നിരവധി ഹദീസുകളിലൂടെ അഖിലു സുന്നയുടെ വിശ്വാസമായി സ്ഥിരപ്പെട്ട കാര്യമാണെന്ത്? ഹൗദ് ഉണ്ട് എന്നുള്ളത്. നേരത്തെ നമ്മൾ മീസാന് പറഞ്ഞു, അതിന്റെ ഹദീസുകൾ പറഞ്ഞു, അതേപോലെ തന്നെ അതിന്റെ സിഫാത്തുകൾ പറഞ്ഞു. അതേപോലെ തന്നെ ഹൗദ് ഉണ്ട്, അതിന്റെ തെളിവുകളാണിത്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത്. ആ ഹദീസുകൾ മുത്തവാത്തിറാണ്, അതിൽ ഇജ്മാ ഉണ്ട്, അതിൽ ഇത്തിഫാഖ് ഉണ്ട്, അതിൽ ഇഖ്തിലാഫില്ല. അതേപോലെ തന്നെ ഒരാൾ ബിദഅത്തിന്റെ ആളാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അഖീദയിൽപ്പെട്ടതാണെന്ത്, ഒരാൾ ഹൗദിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഹദീസുകൾ, ഇതല്ലാത്തതുമായ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഹൗദ് ഉണ്ട് നാളെ പരലോകത്ത്, അതിന്റെ തെളിവായിക്കൊണ്ട്. ഇനി മനസ്സിലാക്കേണ്ട, ഇന്ന് മനസ്സിലാക്കുക, ഒന്നാമത്തെ പോയിന്റ് അത്, അതിന്റെ ആ ഹദീസുകൾ രണ്ട്. ഇനി ഈ ഹൗദിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സിഫാത്തുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഈ ഹൗദിന്റെ പ്രത്യേകതകൾ? നേരത്തെ നമ്മൾ ഇമാം ഖുർത്തുബിയുടെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ഹൗദുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോയിട്ടില്ല, മറിച്ച് ആ ഹൗദിന്റെ സിഫാത്തുകൾ, ആ ഹൗദിലുള്ള വെള്ളം, അതിന്റെ നിറം, അതേപോലെ തന്നെ അതിന്റെ രുചി, അതേപോലെ തന്നെ അതിന്റെ പാത്രങ്ങളെ കുറിച്ച്, അതേപോലെ തന്നെ അതിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച്, അതിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടാണ് പോയത് എന്നുള്ള ഇമാം ഖുർത്തുബിയുടെ വാചകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഹൗദിന്റെ സിഫാത്തുകൾ. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു എന്നുള്ള നിവേദനം, قال النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൗലി മസീറത്തു ഷഹീരിൻ. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ളത് അല്ലെ. മസീറത്തു ഷഹീരിൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിലുള്ള ഓരോ വാചകങ്ങളും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തമായിട്ടുണ്ടാക്കിയ വാചകങ്ങളല്ല, മറിച്ച് ഹദീസിന്റെ വാചകങ്ങളാണ്, അസറുകളിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. അപ്പൊ ഇതിൽ അദ്ദേഹം ഉപയോഗിച്ച വാചകം എന്താണ്? ഈ ഹദീസിലുള്ള അതേ വാചകമാണ്. ഹൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൗലി, എന്റെ ഹൗലി എന്നത് മസീറത്തു ഷഹ്രിൻ, ഒരു മാസത്തെ വഴിദൂരമുണ്ട് അതിന്. വസവായാഹു സവായാഹു സാവിയത്തുൻ സാവിയത്തുൻ, അതിന്റെ ജംആണ് ബഹുവചനമാണ് സവായ സാവിയത്തുൻ സാവിയത്തുൻ സവായ സാവിയത്ത് പറഞ്ഞാല് കോർണർ മൂല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ദൂരത്തെ കുറിച്ച് പറഞ്ഞു എന്താണ്? മസീറത്തു ഷഹീരിൻ, ഒരു മാസത്തെ വഴിദൂരം. വസവായാഹു, അതിന്റെ മൂലകൾ അതിന്റെ കോർണറുകൾ, സവാ ഉൻ അതെന്താണ്? സമമാകുന്നു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? അത് സമചതുരാകൃതിയിലാണ് എന്ന് പറഞ്ഞത്. എന്നാൽ വേറെ ചില ആളുകൾ അല്ല, അതിന്റെ വേറെ ചില രൂപങ്ങൾ കൂടെ അത് മുസ്തദീറാണ്, അതൊരു റൗണ്ട് ആകൃതിയിലാണ് എന്ന് അത് വേറെ ചർച്ചകൾ വരുന്നുണ്ട്. വസവായാഹു, അതിന്റെ കോർണറുകൾ അതിന്റെ മൂലകൾ, സവാ ഉൻ എന്താണ്? സമമാകുന്നു. ഈ ഹദീസിൽ അല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ എന്ത്? അർലുഹു മിസ്ലു തൂലിഹി. അതിന്റെ അർത്ഥം അർലുഹു മിസ്ലു തൂലിഹി, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ ജോറട്ടം വായിച്ചില്ല, അർലുഹു മിസ്ലു തൂലിഹി എന്താണ് അർല്? ഭൂമി എന്നുള്ള ഒരു അർത്ഥം തന്നെ അതല്ല, വീതി വീനെ അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അപ്പെന്താണെന്ന് കിട്ടുക? അതാണ് വസവായാഹു സവാ ഉൻ. നമ്മളെ വണ്ടി കയറണില്ലേ, അതിന്റെ അറല് മിസലു തോലിഹി, അതിന്റെ വീതി അതിന്റെ നീളം പോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ ഇന്ന് മനസ്സിലാകുക? ആഹ്, മനസ്സിലാള് പറഞ്ഞ മാതിരി ഉരുട്ടിക്കാഴ്ചയായിരുന്നോ? കുമ്പളക്കാന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞ അതാണ് എന്ത്? അറുഹു, അതിന്റെ വീതി മിസ്ലു തൂലിഹി, അതിന്റെ നീളം പോലെ തന്നെയാണ്. അപ്പൊ നീളവും വീതിയും സമാണ്. അതാണ് ഈ വായത്തിൽ എന്ത് വന്നത്? ഹദീസിന്റെ മറ്റൊരു വിശദീകരണമാണ് ഈ ഹദീസിലുള്ളത്. വസവായാഹു, അതിന്റെ കോർണറുകൾ, സവാ ഉൻ, അത് സമമാകുന്നു. അത് ഒരു മാസത്തെ ദൂരം, അത് സമമാണ്. അതേപോലെ തന്നെ മാ ഉഹു, അപ്പൊ അതിന്റെ സിഫാത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ വെള്ളം, മാ ഉഹു അബ്യദു മിൻ ലബൻ, ലബനിനേക്കാൾ. അവിടെ മിൻ എന്നതിന് കാൾ എന്നുള്ള അർത്ഥമാണ്. മിൻ ലബനി, ലബനിനേക്കാൾ അബിയതാണ്. ചിലര് അത് തെറ്റിയിട്ട് അർത്ഥം വെക്കാറുണ്ട്, അങ്ങനെ പാലിനെ പോലെ വെളുത്തത്, അങ്ങനെയല്ല, പാലിനേക്കാൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരിത്. ഒരിക്കലും എന്ത് മനസ്സിലാക്കരുത്, നമ്മൾ പാലെന്ന് പറയുമ്പോൾ ദുനിയാവിൽ കിട്ടുന്നൊരു പാലുണ്ട്, കള്ളെന്ന് പറയുമ്പോൾ ദുനിയാവിലുള്ളൊരു കള്ളുണ്ട്, തേൻ എന്ന് പറയുമ്പോൾ ദുനിയാവിലുള്ളൊരു തേനുണ്ട്, അത് പേര് കൊണ്ട് മാത്രമേ എന്തുള്ളൂ, സാമ്യമുള്ളൂ. പരലോകത്ത് ഇതും അതും തമ്മിൽ എന്താണ്? ഒരു ബന്ധവുമില്ല. അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ നിറത്തെക്കുറിച്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിലെ വെള്ളത്തിന്റെ നിറം അത് വെളുത്തതാണ്, എത്രത്തോളം? മിനൽ ലബനി, ലബനിനേക്കാൾ, പാലിനേക്കാൾ വെളുത്തതാണ്. വരീഹു അത്യബു മിനൽ മിസ്കി, അതിന്റെ രീഹ് അത് മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതാണ്. മിസ്കിനെ പോലെയാണ്, അല്ലെങ്കിൽ പാലിനെ പോലെയാണ്, അങ്ങനെയല്ല, മിസ്കിനേക്കാൾ. എന്താ മിസ്ക്? വരീഹു, അതിന്റെ വാസന, അതിന്റെ മണം, അത്യബു മിനൽ മിസ്കി, അത് മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതാണ് അതിന്റെ രീഹ്. വകീസാനുഹു, അതിന്റെ കീസാനുകൾ, കീസാനുൻ 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 കൂസുൻ, അതിന്റെ ജം ആണ് കീസാൻ, കൂസുൻ കൂസുൻ, അതിന്റെ ജം ആണ് കീസാൻ. കീസാൻ പറഞ്ഞാൽ അർത്ഥം ആനിയത്ത്, ആനിയത്തുൻ. ഇത് കുറെ റിവായത്തിൽ പല കോലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. കീസാൻ എന്ന് വന്നിട്ടുണ്ട്, പിന്നെ ആനിയത്ത് എന്ന് വന്നിട്ടുണ്ട്. എന്താ ആനിയത്ത്? ഇനാ ഉൻ, ആനിയത്തുൻ. എന്താ കേട്ടുക്കണോ? ആനിയത്തുൻ, ഇനാ ഉൻ, ഇനാ ഉൻ, ആ പാത്രം. ആനിയത്ത് എന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞു ഏത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രീതിയിൽ പ്രയോഗിച്ച എന്താണ്? ആനിയത്തുഹു എന്നാണ് കേട്ടോ. ആനിയത്ത് എന്ന ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. കീസാന തന്നെ അർത്ഥം. പിന്നെ വേറെയും പദങ്ങൾ വന്നിട്ടുണ്ട്. അബാരിഖ് വന്നിട്ടുണ്ട്. അബാരിഖ്, അബാരിഖ്, അബാരിഖ് പറഞ്ഞാൽ തന്നെ ഇതിനൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. സാധാരണ പാത്രങ്ങളല്ല അബാരിഖ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് ഉദിനും ഹുർത്തും ഒക്കെ ഉള്ള പാത്രം എന്നാ. ഉദിന് പറഞ്ഞാ ചെവി, ഹുർത്തും പറഞ്ഞാലോ തുമ്പിക്കൈ. നമ്മളെ നാട്ടില് പണ്ട് പറയലുണ്ട് കിണ്ടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇന്ന് ഒഴിച്ചു അല്ലേ. കൂജ, അതൊക്കെ തന്നെ ശരിക്കും അബാരിഖ്, കീസാൻ അല്ല. ഞാൻ വെറും ആനിയത്ത് പറഞ്ഞ സാധാരണ പാത്രം എന്നുള്ള അർത്ഥത്തിലല്ല, ശരിക്കും അതിന്റെ ഓരോന്നിനും വെവ്വേറെ പദങ്ങൾ തന്നെ ഹദീസുകളിൽ കാണാം. അപ്പൊ എന്തൊക്കെ വന്നിട്ടുണ്ട്? ആനിയത്ത് എന്ന് വന്നിട്ടുണ്ട്, പിന്നെ കീസാൻ എന്ന് വന്നിട്ടുണ്ട്, അബാരിഖ് എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല പിന്നതായിട്ട് അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ പാത്രങ്ങൾ വകീസാനുഹു, ആ ഹൗദിലെ പാത്രങ്ങൾ കനുജൂമിസ്സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ്. എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങളോട് ഭൂമിച്ചത്? എണ്ണം കൊണ്ട്. അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ എണ്ണുണ്ടാകുന്ന അതിലെ പാത്രങ്ങൾ, അത് ലാഹിറായ അർത്ഥത്തിൽ തന്നെ എടുക്കണം എന്നാണ്. കനുജൂമിസ്സമാ എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തന്നെ എണ്ണം, അതിനേക്കാൾ ഉണ്ടാകുന്ന അവത്ര ഉണ്ടാകും, അതാണ് അതിന്റെ ഇത്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അങ്ങോട്ട് ചെല്ലും. അതുകൊണ്ട് തന്നെ ഒരു തിരക്കും തിക്കും തിരക്കും ഇല്ലാതെ എല്ലാവർക്കും സുഖമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റും. കാരണം എന്താ? ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ പാത്രങ്ങൾ അതിലുണ്ടാവും കോരി കുടിക്കാൻ. മൻ ശരിവ മിൻഹ, അതിൽ നിന്ന് ആര് വെള്ളം കുടിച്ചോ, ഫലായ അബദ എന്താ, പിന്നീട് അവനൊരിക്കലും ദാഹിക്കുകയില്ല. അബദ, പിന്നീട് ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ രിവായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദൂരം നമുക്ക് കിട്ടി. ഹൗദുൽ കൗസറിന്റെ ദൂരം എത്രയാണ്? ഒരു മാസത്തെ വഴി ദൂരം. രണ്ട്, അതിന്റെ ആകൃതി നമുക്ക് കിട്ടി ഈ ഹദീസിന്ന്. ഈ ഹദീസിന്ന് സവായാഹു സവാ ഉൻ എന്നാണ്, അതന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, സമചതുരാകൃതിയാണ്. മൂന്ന്, പിന്നെ കിട്ടി ഹദീസിന്ന്, വേം പറ അതിന്റെ കളർ. എന്താ അതിന്റെ കളർ? അതിന്റെ കളർ എന്താണ്? പാലിനേക്കാൾ വെളുത്തതാണ്. പിന്നെ അതിന്റെ വാസനയെ കുറിച്ച് എന്താണ് ഇൻഷല്ലാ സ്വലം പറഞ്ഞത്? മിസ്കിനേക്കാൾ അതിൽ സുഗന്ധം ഉണ്ടാവും. അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളെക്കാൾ എണ്ണ ഉണ്ടാകും. മനസ്സിലായല്ലോ എന്തിനാ പറഞ്ഞതെന്ന്? ആ ലായറായ അർത്ഥത്തിൽ തന്നെ എടുക്കണം എന്നുള്ളതാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്ര പാത്രങ്ങൾ ഉണ്ടാവും? പരത്തിലെ ആളുകൾ പിന്നെ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നത്, വെളിച്ചമുള്ളത്, ശോഭ ഉള്ളത്, അതൊക്കെ വേറെ വരുന്നതാണ്. പിന്നെ പറഞ്ഞത് എന്താ? മൻ ശരീവ മിൻഹ ഫലായലമാവ് അബദ, അതിൽ നിന്ന് ഒരാൾ വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. ഇനി ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാട്ടോ. ഇനി ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം ഈ പാത്രങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ അറിയോ? ആ ഹദീസ് പോലും കാണാം, കണ്ടോ? തുറാഫീഹി അബാരിഖ്, ആ ഹൗദിൽ എന്തുണ്ടാകും? അബാരിഖുകൾ ഉണ്ടാകും. അബാരിഖ് നമ്മൾ പറഞ്ഞു, അബാരിഖ് പറഞ്ഞല്ലേ, ഇതന്നെ പാത്രങ്ങൾ. അബാരിഖു ദഹബി വൽ ഫില്ല, കണ്ടോ, മാഷാല്ലാ. അപ്പൊ എന്താണ്? സ്വർണത്തിന്റെ ഫില്ല, വെള്ളിയുടെ പാത്രങ്ങളായിരിക്കും അതിലുണ്ടാകുന്ന.
തുറാഫീഹി അബാരിഖു ദ്ദഹബി. നേരത്തെ പറഞ്ഞ ഹദീസിൽ അബാരിക്ക് അല്ലെങ്കിൽ കീസാൻ ഇങ്ങനെയുള്ള ആനിയത്ത് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ്. പക്ഷെ വേറെ ഹദീസിൽ അതിന്റെ വിശദീകരണം വന്നാൽ പാത്രങ്ങൾ, അതിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഹൗദിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സ്വർണം, അതേപോലെ തന്നെ വെള്ളി. അബാരിഖു ദ്ദഹബി വൽ ഫില്ല കണ്ടോ, കാദദി നുജൂമി സമാ. അതേപോലെ വേറെ റിവായത്തിൽ കണക്സർമിൻ അജദി നുജൂമി സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തെക്കാൾ. അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഹദീസിൽ. ഇത് മുസ്ലിമിൻ്റെതാണ് കേട്ടോ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത്. അതായത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങളായിരിക്കും. അവിടെ നമുക്ക് ദുനിയാവിൽ അല്ലെ ചിലത് ഹറാമാകുന്നത് പരലോകത്തുണ്ടാകും, അതൊക്കെ നമുക്കവിടെ ഹലാലാകും. ഇപ്പോൾ അപ്പോൾ അതിലെ പാത്രങ്ങൾ, അപ്പോൾ സ്വർണത്തിൻ്റെ വെള്ളിയുടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ പാത്രങ്ങൾ, അതെന്തുകൊണ്ടുള്ള പാത്രങ്ങൾ? സ്വർണത്തിൻ്റെ പാത്രങ്ങൾ, വെള്ളിയുടെ പാത്രങ്ങൾ, അതൊക്കെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി അതിൻ്റെ വേറെ രീവായത്തിൽ കാണാം, വേറെ രീവായത്തിൽ എന്ത് വന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ രുചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ട് തന്നെ അതിൽ കാണാം. സൗബാൻ റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഇല അൻ ഷറാബിഹി, ആ ഹൗദിലെ ഷറാബിനെ കുറിച്ച്, ആ ഹൗദിലെ വെള്ളത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷദ്ദു ബയാദൻ മിനൽ ലബൻ. കണ്ടോ, എന്താ അഷദ്ദു ബയാദൻ, നല്ല വെളുപ്പ്. അത് എന്തിനേക്കാൾ? മിനൽ ലബൻ, പാലിനേക്കാൾ വെളുപ്പ്. ഇനി അതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ പറയുക, അപ്പൊ പാലിനെ പോലെ എന്നല്ല, പാലിനേക്കാൾ വെളുപ്പ്. എന്നിട്ടോ മിനൽ അസലി, എന്താ മിനൽ അസലി, തേനിനേക്കാൾ മധുരമുള്ളത്. അപ്പൊ എന്തായിരിക്കും അത്? മിനൽ അസലി, മാഷാല്ലാഹ് അത് പഠിപ്പിച്ചു തരണം. ഏറ്റവും മധുരമുള്ളതും എന്തിനേക്കാൾ? മിനൽ അസലി, വർണ്ണിക്കാവുന്നതിൽ വെച്ച് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പദപ്രയോഗം. വഅഹലാ മിനൽ അസലി, തേനിനേക്കാൾ മധുരമുള്ളത്. ഇതാണ് അതിന്റെ സിഫാത്തുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി വേറെയും ഹദീസുകളിൽ അതിന്റെ ദൂരത്തെ കുറിച്ച് ഒരുപാട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ എന്താണ്? ഒരു മാസത്തെ വഴി ദൂരം. വേറെ ചില റിവായത്തുകളിൽ കാണാ, ബൈന ഐല വസ്വൻ ആ, ഐല എന്നുള്ളത് പ്രദേശമാണ്, ഐലക്കും സ്വൻ ആയിനും ഇടയിൽ, മിനല്യമന യമനിലെ സ്വൻ ആയില, അതിനിടയിൽ എത്ര ദൂരം ഉണ്ടോ അത്ര ദൂരം അതിനുണ്ടാവും. അതേപോലെ തന്നെ വേറെ ചില റിവായത്തുകളിൽ കാണാ, ബൈനൽ മദീനത്തി വസ്വൻ ആ, സ്വൻ ആക്കും മദീനക്കും ഇടയിലുള്ള ദൂരം ഉണ്ടാവും. വേറെ ചില ഹദീസുകളിൽ കാണാ, പിന്നെ സ്വൻ ആ ഐല, അങ്ങനെ പല റിവായത്തുകളിൽ കാണാം. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ അതിന്റെ ദൂരത്തെ കുറിച്ച് നബി നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. നമ്മള് ഇതില് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താണ്? മസീറത ഷഹീരിൻ, ഒരു മാസത്തെ വഴുതൂരം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഇന്ന് നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹൗലിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് നമുക്ക് വിശദീകരിച്ചു തന്നത്. രണ്ടാമത്, ഈ ഹൗലിന്റെ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞു തന്നു. ഇതല്ലാത്തതുമായ സിഫാത്തുകളിലെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇനി മനസ്സിലാക്കേണ്ടത്, ഹൗലാണോ അതല്ല സിറാത്താണോ ആദ്യം? ആദ്യം ഹൗലാണോ സിറാത്താണോ? അപ്പൊ അതില് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. ആദ്യം സിറാത്താണോ അതല്ല ആദ്യം ഹൗലാണോ? ഹൗലിൽ കൗസറിൽ നിന്നും വെള്ളം കുടിച്ചിട്ടാണോ സിറാത്തിലൂടെ കടന്നു പോകുന്നത്? അതല്ല സിറാത്ത് കടന്നതിന് ശേഷമാണോ ഹൗദുള്ളത്? അതിൽ ഇഖ്തിലാഫുണ്ട്. ചില ആളുകൾ പറഞ്ഞു ആദ്യം സിറാത്താണ് അതിനുശേഷമാണ് ഹൗദ്. വേറെ ചില ആളുകൾ പറഞ്ഞു ആദ്യം ഹൗദാണ് അതിനുശേഷമാണ് സിറാത്ത്. എന്നാൽ ജുംഹൂർ, അതേപോലെ തന്നെ മുഹക്കിക്കീങ്ങളായ പണ്ഡിതന്മാരൊക്കെ തന്നെ പറഞ്ഞത് ആദ്യം ഹൗലാണ് അതിനുശേഷം ശിറാത്ത്. ഇങ്ങനെ ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള കാരണം, ശിറാത്തിന്റെ മുമ്പാണ് ഹൗല്, അതല്ലെങ്കിൽ ശിറാത്തിന് ശേഷമാണ് ഹൗല്, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ചില ആളുകൾ പറഞ്ഞു സിറാത്തിന് ശേഷമാണ് ഹൗദ്. അവര് തെളിവ് പിടിച്ചത് നമ്മളിപ്പോ തൊട്ട് മുമ്പ് വായിച്ച ഹദീസാണ്. ആ ഹദീസിൽ എന്താ പറഞ്ഞത്? അനസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസ്. ആ ഹദീസിൽ എന്താ? അതിലാദ്യം പറഞ്ഞത് സിറാത്താണ്. സിറാത്തിന് ശേഷമാണ് എന്ത് പറയുന്നത്? മീസാൻ, പിന്നീട് ഹൗദ്. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞു എന്ത്? സിറാത്തിന് ശേഷമാണ് ഹൗദ്. അതേപോലെ തന്നെ വേറെയും ചില തെളിവുകൾ അവർക്കുണ്ട്. എന്നാൽ ജംഹൂറും പറഞ്ഞത് ഹൗദാണ് ആദ്യം, അതിനുശേഷമാണ് ഏത്? സിറാത്ത് എന്നുള്ളതാണ്. അത് പിന്നെ വേറെ ചർച്ചകൾ വരുന്നുണ്ട്. ഇവിടെ നമ്മള് ഈ ഒരു വിഷയത്തില് സുദീർഘമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏത്? ഹൗദാണോ അതല്ല സിറാത്താണോ ആദ്യം എന്നുള്ളത്. അപ്പൊ ആ ചർച്ചകളെല്ലാം നമുക്കിവിടെ വിശദീകരിക്കാൻ സമയമല്ല. അതിലൊന്ന് പ്രധാനപ്പെട്ട ചില പോയിന്റുകള്. ഒന്ന്, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ഹൗദാണ് ആദ്യം. അദ്ദേഹം അതിന് ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാൻ നമുക്ക് ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നടക്കൂല. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ഇഖ്തിലാഫ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ഹദീസ്, അതേപോലെ തന്നെ അതിനെതിരായിട്ട് മറ്റു ചില ആളുകൾ കൊണ്ടുവരുന്ന വേറെ ചില തെളിവുകൾ. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വൽ മഅനാ യഖ്തലീഹി ഫഇന്നന്നാസ യഖ്റുജൂന ഇതാശൻ മിൻ ഖുബൂരിഹിം. ആളുകൾ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ഇത്താശൻ, വളരെയധികം ദാഹിച്ചിട്ടായിരിക്കും. അപ്പൊ ആ വിചാരണയുടെ സന്ദർഭത്തിൽ സൂര്യൻ ഒരു ചാണ് ഉയരത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം, വിയർപ്പിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് എന്ത് ഹൗദ് വരേണ്ടത്. അതുകൊണ്ട് ഫയുഖദ്ദം, ഈ ഹൗദിനെ മുന്തിക്കണം. ഖബല സ്വിറാത്തി വൽ മീസാൻ, ആ സന്ദർഭത്തിലാണല്ലോ ജനങ്ങൾക്ക് അത് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഹൗദാണെന്ത്? ഹൗദിനെ മുന്തിക്കണം. കുറേ ചർച്ചകളുണ്ട് അതിൽ. ആ ചർച്ചകൾക്ക് ഇടയിൽ അദ്ദേഹം ഈ അർത്ഥത്തെയാണ് അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത്. ഏത്? ഹൗദാണ് ആദ്യം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? സിറാത്തിന്റെയും മീസാനിന്റെയും മുമ്പ് ഏത് കടന്നു വരണം? ഹൗദ് കടന്നു വരണം. ഇതാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ആലു ഷെയ്ഖ് അദ്ദേഹം അഖീദത്തു തഹാവിയ ഷറഹ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇഖ്തലഫൽ ഉലമാഉ അയ്ന യകൂനുൽ ഹൗദ്. അപ്പൊ ആ പോയിന്റുകൾ മാത്രം പറയുന്നു കേട്ടോ, കാരണം ഇത് മാത്രം നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വരും. ആലു ഷെയ്ഖ് ഇദ്ദേഹത്തിന്റെ അഖീദത്തു തഹാവിയ അതിനെ ഷറഹ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഇഖ്തലഫൽ ഉലമാഉ, ഉലമാക്കൾ ഭിന്നിച്ചിട്ടുണ്ട്. അയ്ന യകൂനുൽ ഹൗദ്, ഹൗദ് എവിടെയായിരിക്കും? ഹലുവ ഖബല സിറാത്തി അം ബഅദു, ഇത് സിറാത്തിന്റെ മുമ്പാണോ അതല്ല സിറാത്തിന് ശേഷമാണ്? അദ്ദേഹം പറഞ്ഞു അല ഖൗലൈനി, അതിൽ രണ്ട് ഖൗലുണ്ട്. അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ ഖൗല് വഹുവ ഖൗലു ജംഹൂറു അഹ്ലുൽ ഇൽമി, അതാണെന്ത്? ജംഹൂറിന്റെ അഭിപ്രായം ഖൗല്. അതെന്താ? അല അന്നഹു ഖബല സിറാ, അത് സിറാത്തിന്റെ മുമ്പാണ്. വലൈസ ബഅദു, സിറാത്തിന് ശേഷമല്ല. വലൈസ ബഅദു സിറാ, സിറാത്തിന് ശേഷമല്ല. കാരണം അദ്ദേഹം അതിന് തെളിവ് പറയുന്നത് അന്നൽ അഹാദീസ് അല്ലതി ഫീഹാ സിഫത്തുൽ ഹൗലി, കാരണം ഹൗലിന്റെ സിഫത്തുകൾ പറയുന്ന ഹദീസുകളിൽ ദുക്കിറ പറയപ്പെട്ടിട്ടുണ്ട് അന്ന ഉനാസൻ യുദാദൂൻ അൻഹു. കാരണം എന്താ? അദ്ദേഹം തെളിവെടുക്കുന്ന രീതി കണ്ടോ, തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ തെളിവ് പിടിക്കുന്നത്. ജംഹൂർ തെളിവ് പിടിക്കുന്നത് ഇതാണ്. കാരണം ആ ഹൗലിന്റെ അടുത്തേക്ക് ജനങ്ങൾ ചെല്ലുമ്പോൾ കുറച്ചാൾക്കാർ അതിൽ നാട്യകറ്റപ്പെടും. അന്ന ഉനാസൻ യുദാദൂന അൻഹു വയുദുഫഊന, ഹദീസുകൾ നമുക്ക് വിശദീകരിക്കാറുണ്ട് ആരൊക്കെയാണെന്നുള്ളത്. കുറച്ചാളുകൾ അതിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും. വയുഖദു ബിഹിം ഇലന്നാർ, അവരെ നരകത്തിലേക്ക് ഇടപെടും. ഫയഖൂലു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, റബ്ബി ഉസൈഹാബി ഉസൈഹാബി ഔ ഖാല അസ്ഹാബി അസ്ഹാബി, പല റിവായത്തുകളുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയും? റബ്ബെ, അവരെന്റെ ആളുകളാണ്, എന്റെ സഹാബികളാണ്. അവിടെ സഹാബികൾ എന്നുള്ളതിന്റെ അർത്ഥം ആരൊക്കെയാന്നുള്ളത് നമുക്ക് വിശദീകരിക്കാണ്ട്, കാഫിറുകളായ ആൾക്കാരെ എന്ത് പിടിച്ചിട്ട് എന്ത് പറയലുണ്ട്? സഹാബികളൊക്കെ കാഫിറുകളാക്കാറുണ്ട്, മുർത്തദീങ്ങളാക്കാറുണ്ട്. ഈ ഒരൊറ്റ വാചകം പിടിച്ചിട്ട്, അസ്ഹാബി എന്നുള്ള വാചകം പിടിച്ചിട്ട് റബ്ബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഉസൈഹാബി ഉസൈഹാബി അസ്ഹാബി അസ്ഹാബി, അങ്ങനെ പല റിവായത്തുകൾ കാണാം. ഫയഖൂലു ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. അപ്പോ ഇവിടെ അദ്ദേഹം തെളിവിടിച്ച രീതി നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം അവര് ഹൗദിന്റെ അടുത്തേക്ക് ഒരു ചെല്ലും, ആ സന്ദർഭത്തിലാണ് അവര് തടയപ്പെടുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നതാണ്, അവർ എന്റെ ആൾക്കാരാണല്ലോ, എന്റെ ഉമ്മത്താണല്ലോ, എന്റെ അസ്ഹാബികളാണല്ലോ അസ്ഹാബുകളാണല്ലോ. അവ നബിയോട് പറയും ഇന്നക്കലാത്ത തിരി മാഹദസു ബാദ്. അതിൽ നിന്ന് എന്ത് കിട്ടി? അതിന് ആല് ഷേഖ് തെളിവ് പിടിച്ചത് എന്താ? സിറാത്തിന്റെ മുമ്പാണ് ഹൗദ്. ആ എങ്ങനെ ഇതിന്ന് കിട്ടും? അതാണ് എന്റെ കറക്റ്റ്. കാരണം ഈ ആളുകളെ പിന്നീട് നരകത്തിലിടുന്നതാണല്ലോ. അപ്പോ ഇവര് സിറാത്തിലൂടെ കടന്നതിന് ശേഷം, സിറാത്തിന് ശേഷമാണ് ഹൗദെങ്കിൽ ഇവർക്ക് സിറാത്ത് കടക്കാൻ പറ്റുമോ? ഏത് അതെ, സിറാത്തിന്റെ മുമ്പ് അല്ല, സിറാത്തിന് ശേഷമാണ് ഹൗദെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ എങ്ങനെ സിറാത്ത് കടക്കും? ഈ പറഞ്ഞ ആളുകൾ എങ്ങനെ സിറാത്ത് കടക്കും? അപ്പോ പിന്നെ അദ്ദേഹം പിന്നെ എന്താണ്, അപ്പോ അദ്ദേഹം തെളിവിളിക്കുന്ന രീതി മനസ്സിലായല്ലോ. അപ്പൊ ഇവരെവിടെ ചെല്ലുന്നുണ്ട്? ഹൗദിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടുന്ന് വെള്ളം കുടിക്കാന് അനുവാദം ഉണ്ടാവില്ല, അവരാറ്റിയ കറ്റും. അപ്പൊ സിറാത്തിന് ശേഷമാണ് ഹൗദെങ്കിൽ ഇവർ ഹൗദിന്റെ അടുത്ത് എത്തില്ലല്ലോ. ഇതന്നെയാണ് ഏതാണ്ട് എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത്. ഏത്? ആ അതാണ് മറ്റൊരു തെളിവ്. ഇല്ല, അതാണ് എന്ത് ഇഖ്തിലാഫ് ഉണ്ടെന്ന് പറഞ്ഞത്. രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ തെളിവുകളുണ്ട്. അപ്പൊ അത് രണ്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ജുംഹൂറിന്റെ അഭിപ്രായമാണ് ആലു ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്. എന്ത്? അന്നഹു ഖബ്ല സ്സറ. ഹൗദ് എന്താണ്? സിറാത്തിന്റെ മുമ്പാണ്. അതേ നിഞ്ഞു പോലെ നേരെ തിരിച്ചു വിശ്വസിച്ചാൽ അയാൾ അഖൈദിയിൽ എന്തില്ല, അഖൈദിയിൽ പ്രശ്നമില്ല. വിഷയം എന്താണ്? ഹൗദ് ഉണ്ടോ അല്ലേ, ആ ഹൗദ് സ്ഥാപിക്കും. അത് അഹ്ലു സുന്നയുടെ ഉസൂലുകളിൽ പെട്ടതാണ്, അതാണ് വിഷയം. അപ്പൊ ഇങ്ങനെയുള്ള ചില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, എന്ത്, എല്ലാ അലൈമാർക്കും ഹൗദ് ഉണ്ടോ അല്ലേ, ഇഖ്തിലാഫുണ്ട്. കാരണം എന്താ? അഹദീസ് സഹീഹാണോ ളൈഫാണോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിറാത്തിന് മുമ്പാണോ ഹൗദ്, അതല്ല സിറാത്തിന് ശേഷമാണോ ഹൗദ്. അപ്പൊ ഇതിന് സുദീർഘമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വാചകമാണ് ആരുടേത്? ഒന്ന് ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് പറഞ്ഞു? സിറാത്തിന്റെ മുമ്പാകണം. കാരണം എന്താ? ജനങ്ങൾ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ്, ആ വിചാരണയുടെ ഏറ്റവും ആ പ്രയാസകരമായ ഘട്ടത്തിലാണെന്ത്, അള്ളാഹുവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു നിഅമത്താണെന്ത് ഈ ഹൗദ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോ ഈ മീസാനിന്റെയും ഷിറാത്തിന്റെയും മുമ്പ് എന്ത് വരണം? ഹൗദ് വരണം. അതേപോലെ തന്നെ ആലു ഷെയ്ഖ് പറഞ്ഞത് എന്താണ്? ഇതേ അഭിപ്രായം തന്നെയാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം, അൽ ഖൗലു സാനി. രണ്ടാമത്തെ അഭിപ്രായം, ബിഹി ഖാല ത്വായിഫത്തു മിൻ അഹ്ലിൽ, ഇതാണ് എന്ത്, അഹ്ലിൽപ്പെട്ട ഒരു ത്വായിഫത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ത്വായിഫത്തിന് ഒരു സംഘം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഹൗല ഹൗലാനി, രണ്ട് ഹൗദുകളുണ്ട്. ഹൗദിന് ഒരു ഹൗദ് ഖബ്ല സ്സറ, ഷിറാത്തിന്റെ മുമ്പൊരു ഹൗദുണ്ട്. ശിറാത്തിന് ശേഷം ഒരു ഹൗദുണ്ട്, ഇങ്ങനെയുള്ള അഭിപ്രായമാണ്. അത് അദ്ദേഹം ചർച്ച അങ്ങനെ പറയുന്നുണ്ട്. അപ്പോ രണ്ടഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇതില് രണ്ടഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇതില് ജംഹൂറിന്റെ അഭിപ്രായം ഏതാണ്? അദ്ദേഹം പറഞ്ഞു ശിറാത്തിന്റെ മുമ്പാണ്, ഖബ്ല ശിറ, ശിറാത്തിന്റെ മുമ്പാണ്. ഇതേപോലെ തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയ, അതിൽ അദ്ദേഹം ഖിയാമത്ത് നാളിലെ അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഹൗദിനെ സംബന്ധിച്ചാണ്. പിന്നീടാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സിറാത്തിനെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ വാചകം ഏത് അഖീദത്തിൽ വാസ്തിയിൽ ഒഫി അറസാത്തിൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ആ അറസാത്തിൽ അറസാത്ത് മാഷറയിൽ അൽ ഹൗദ് മൗറൂദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹു അഷദ് ബയാദ മിനൽ ലബ്നി വഹലാ മിനൽ അസലി ആനിയതുഹു അദദു നുജൂമി സമായി വതൂലുഹു ഷഹർ വഅർളുഹു ഷഹർ മൈ യശ്രിബു മിൻഹു ഷുർബത ലാ യൽമഹു ബഅദ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വസ്സിറാത്തു മൻസൂബുൻ. ആ ഹൗദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? സിറാത്തിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ തന്നെയാണ് എന്ത് ജുംഹൂറിന്റെ അഭിപ്രായം. ഇമാം ബുഖാരി എന്നാലും മറ്റേ അഭിപ്രായത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. എന്തിന് ഇമാം ബുഖാരി മുൻഗണന കൊടുക്കുന്നത്? എന്തിനാണ് ആദ്യം സിറാത്ത്? അതിൽ അദ്ദേഹം ഷഫാഅത്ത്, സിറാത്ത്, പിന്നീടാണ് ഹൗദിനെ കുറിച്ച് പറയുന്നത് ഇമാം ബുഖാരി. അതും അതിന്റെ മുമ്പാണ് വന്നത്. അതിനുശേഷമാണ് എന്ത് പറയുന്നത്? ഷിറാത്തിന് ശേഷമാണ് ഹൗദിനെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് പല പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? ഇമാം ബുഖാരിന്റെ ആ ഹെഡിങ് വെച്ചിട്ട് എന്ത് പറഞ്ഞു? അദ്ദേഹം മനസ്സിലാക്കിയത് ഇങ്ങനെ ആവണം, അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് ഹൗദിനെ ലാസ്റ്റ് ഉണ്ടെന്ന് വെച്ചത്. അതിന്റെ മുമ്പ് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്തായാലും അതിൽ ഇഖ്തിലാഫ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത് സുദീർഘമായ ചർച്ച ചെയ്യേണ്ട കാര്യം നമുക്കില്ല. വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത്, പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചകൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം, അപ്പൊ ഒന്ന് ഹൗദിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ പറഞ്ഞു, രണ്ട് അതിന്റെ സിഫാത്തുകൾ പറഞ്ഞു, മൂന്ന് ശിറാത്ത് ഹൗദ് അതിലേതാണ് ആദ്യം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹൗദും കൗസറും അത് രണ്ടും ഒന്നാണോ അല്ല എന്നുള്ളതാണ്. പക്ഷെ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസ് വൽ ജമാഅത്തിന്റെ അഖീദയും വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതന ഫിൽ ആഖിറതി ഹസനതന വഖിനാ അദാബന്നാർ. ربنا تقبل منا دعانا انك انت السميع العليم. والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة